وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه أجمعين أما بعد قال شيخ الإسلام المجدد محمد بن عبد الوهاب رحمه الله تعالى إذا عرفت ما ذكرت لك معرفة قلب وعرفت الشرك بالله الذي قال الله فيه إن الله لا يغفر أن يشرك به وعرفت دين الله الذي بعث به الرسل من أولهم إلى آخرهم الذي لا يقبل الله من أحد سواه وعرفت ما أصبح غالب الناس عليه من الجهل بهذا أفادك فائدتين كأن دوسم كشف شبهات النمر وعيش دندائرنو لا إله إلا الله എന്ന കലിമയുടെ അർത്ഥം മക്ക മുശ്രിക്കുകൾ എന്തായിരുന്നു മനസ്സിലാക്കിയിരുന്നത് ല ഖാലിഖ ഇല്ലല്ലാ സൃഷ്ടാവ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നായിരുന്നു അതല്ല ഇന്ന് ആളുകൾ അല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ കാലത്ത് ആളുകൾ സയ്യിദ് എന്ന് വിളിച്ചുകൊണ്ട് സമീപിച്ചിരുന്ന മഹാന്മാർ അവരെ എന്താവശ്യത്തിനാണോ സമീപിച്ചിരുന്നത് അത് അല്ലാഹുവിന് മാത്രം ഇതായിരുന്നു അർത്ഥം ഈ കാര്യമാണ് ഇബ്നു അബ്ദുൽ വഹാബ് വിശദീകരിച്ചത് അവസാനം അദ്ദേഹം തെളിയിച്ചത് എന്താണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മനസ്സിലാക്കിയത് വിശദീകരിച്ചത് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് സയ്യിദ് വലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ മഹാന്മാരുടെ അടുത്ത് പോയി ആവശ്യങ്ങൾ ചോദിക്കുമായിരുന്നു ആ സയ്യിദാണ് ഇലാഹ് അന്നത്തെ മുശ്രിക്കുകളുടെ ഭാഷയിൽ ഈ സയ്യിദിന് ആണ് അവർ ഇലാഹ് എന്ന് പറഞ്ഞിരുന്നത് ഈ സയ്യിദിൻ്റെ ഖബറിൽ എന്താണ് അവർ ചോദിക്കുന്നത് അതേ കാര്യമായിരുന്നു മക്ക മുശ്രിക്കുകൾ ചോദിച്ചിരുന്നത് ഈ സയ്യിദ് ലോകത്തെ സൃഷ്ടിച്ചതല്ല അല്ലെങ്കിൽ സൃഷ്ടിയിൽ പങ്കില്ല എന്ന് അന്നത്തെ ഇസ്ലാം അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞിരുന്നെങ്കിൽ അതുപോലെ മക്ക മുശ്രിക്കുകളും അള്ളാഹുവിന് പുറമെ സൃഷ്ടികർമ്മത്തിൽ ആർക്കും പങ്കില്ല ഞങ്ങളുടെ ഈ ആലിഹത്ത് അവരാരുമൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അംഗീകരിച്ചിരുന്നു സമ്മതിച്ചിരുന്നു ഇത്രയും പറഞ്ഞതിന് ശേഷം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് എന്തായിരുന്നു ഫല ഖൈറ ഫി റജുലിൻ അജുഹാലുൽ കുഫാരി അഅലമു മിൻഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയെക്കുറിച്ച് ജാഹിലുകളായ മക്ക മുശ്രിക്കുകളുടെ അറിവ് പോലുമില്ലാത്ത ഒരാൾ അവനിൽ യാതൊരു ഖൈറുമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാരണം എന്താണ് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമ്മതമില്ല എന്നവർ തുറന്ന് പറയുമായിരുന്നു അതിൻ്റെ അർത്ഥം തിരിഞ്ഞതുകൊണ്ട് ഇവർക്ക് അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ അള്ളാഹുവിന് പുറമെ ഇലാഹുകൾ സ്വീകരിച്ച് ആ ഇലാഹിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വലിയ തസ്ബീഹമാല കൊണ്ട് ചിലപ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഇതേതുപോലെ എന്ന് വിചാരിച്ചാലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഖംറ് ഹറാമാണെന്ന് അള്ളാഹു തആല പറഞ്ഞു ഇന്നമൽ ഖംറു അൽ മൈസിറു അൽ അൻസാബു അൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ പിശാജിൻ്റെ മാലിന്യമാണ് കള്ളും അതുപോലെ തന്നെ ലക്ഷണം നോക്കലും ഭാഗ്യം നോക്കാൻ വേണ്ടി കുറികൾ ഉപയോഗിക്കുന്നതും ഇതൊക്കെ പിശാജിൻ്റെ രജിസാണ് മാലിന്യമാണ് ഹറാമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു അപ്പോൾ ഒരാൾ ഇത് മനസ്സിലാക്കി അറബി ഭാഷ അറിയാം അപ്പോൾ ഖംറ് എന്ന് പറഞ്ഞാൽ കള്ളാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഈ ആയത്ത് ഓതിയ ആളോട് പറഞ്ഞു ഈ ആയത്ത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ കള്ളുകൂടി തുടരുന്നു വേറൊരാൾ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ട് കുടിക്കുകയാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സുമിൻ അമലി ശൈത്താൻ ഇത് ഇന്ന് അറബിയിൽ പറയുന്ന പോലെ അൽ മഷ്റൂബു റൂഹി എന്നാണ് അറബികൾ ഇസ്ലാമിനെ വിലവെക്കാത്ത അറബികൾ കള്ളിനെ വിളിക്കുന്നത് നല്ല എന്താ പറയുക ആത്മീയമായ പാനീയം എന്ന് വിളിച്ചിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ട് ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഖംറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് പറയും ഇവൻ ജാഹിലാണ് ഈ ചെയ്യുന്ന ആൾ മറ്റേ ആളെക്കാളും വലിയ ജാഹിലാണ് എന്ന് പറയും അതുപോലെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കാലത്ത് കുട്ടികളുണ്ടാകാൻ വേണ്ടി മരത്തിനെ കെട്ടിപ്പിടിക്കുന്നു കബറുകളിൽ പോയിട്ട് അവരോട് അവലാദികൾ പറയുന്നു എന്നിട്ട് പറയും ഈ കബറിൽ കിടക്കുന്ന ആൾ ഇലാഹല്ല സയ്യിദാണ് വലിയാണ് എന്ന് പറയും ഇവരുടെ അവസ്ഥ എന്താണ് അബൂജഹലിൻ്റെ എൽമ പോലുമില്ല അബൂജഹലും ഖബറിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ബിംബത്തിൻ്റെ മുമ്പിൽ പോയി ഇതേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇതേ വിശ്വാസമാണുള്ളത് പക്ഷേ അബൂലഹബിനെ അറിയാം അബൂജഹലിനും അബൂലഹബിനും അബൂതാലിബിനൊക്കെ അറിയാമായിരുന്നു എന്ത് ഇലാഹിൻ്റെ അർത്ഥം അറിയാം അപ്പം ആ ഒരു വിഷയത്തിൽ അവർ ഇവരെക്കാൾ മെച്ചമായിരുന്നു അല്ലെങ്കിൽ മുകളിലായിരുന്നു അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല ആ എൽമോണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം അപ്പം ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഇത് അറഫ്ത മാ ദക്കർതുല കമ അരിഫത ഖൽബ് ഞാൻ ഇത്രയും വിശദീകരിച്ച കാര്യം ഇബ്നു അബ്ദുൽ വഹാബ് പറയുകയാണ് അദ്ദേഹം വിശദീകരിച്ച കാര്യം നീ മനസ്സിലാക്കിയാൽ മഅരിഫത ഖൽബ് മനസ്സുകൊണ്ടുള്ള അറിവ് ഉള്ളിൽ തട്ടി നീ മനസ്സിലാക്കിയാൽ വഅറഫ്ത ശിർക ബില്ലാഹി അല്ലദീ ഖാല അല്ലാഹു ഫീഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്താണ്. അള്ളാഹു ഷിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ആ ആയത്തിൽ അള്ളാഹു തആല ഉദ്ദേശിച്ച ഷിർക്ക് എന്താണ് എന്നും നീ മനസ്സിലാക്കിയാൽ, വഅറഫ്ത ദീൻ അല്ലാഹി അല്ലദീ ബഅഥ ബിഹി റുസുല മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, അള്ളാഹു തആല ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം മുതൽ അവസാനത്തെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹിസ്സലാം വരെ എല്ലാ റസൂലുമാരെയും ദൂതന്മാരെയും നിയോഗിച്ച, അവർക്ക് അള്ളാഹു ഏൽപ്പിച്ച ദീൻ എന്തായിരുന്നു എന്ന് നീ മനസ്സിലാക്കിയാൽ, അല്ലദീ ലാ യഖബലു അല്ലാഹു മിൻ അഹദിൻ സിവാഹു, അതല്ലാത്ത ഒരു ദീനും അള്ളാഹു ഒരാളിൽ നിന്നും സ്വീകരിക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ളതായ യഥാർത്ഥ ദീൻ എന്താണ് എന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ, വഅറഫ്ത മാ അസ്ബഹ ഗാലിബുൻ നാസി അലൈഹി മിനൽ ജഹ്ലി ബിഹാദ, ജനങ്ങൾ മഹാഭൂരിപക്ഷത്തിനും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള ജഹ്ല വിവരക്കേട് അതും നീ അറിഞ്ഞാൽ, അഫാദക ഫായിദതൈൻ, രണ്ട് ഫായിദ നിനക്ക് കിട്ടും, രണ്ട് ഉപകാരങ്ങൾ നിനക്ക് കിട്ടും. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഈ പാരഗ്രാഫിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നാല് മുഖദ്ദിമകൾ, നാല് ആമുഖങ്ങളും രണ്ട് നതീജ, രണ്ട് റിസൾട്ടുമാണ് പറയുന്നത്. നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിനക്ക് കിട്ടും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ നാല് കാര്യങ്ങൾ? ഒന്നാമത്തേത്, ഇദാ അറഫ്ത മാ ദക്കർതുലക മഅ്രിഫത ഖൽബ്, ഞാൻ ഇത്രയും വിശദീകരിച്ച കാര്യം നീ ഉള്ളിൽ തട്ടി മനസ്സിലാക്കിയാൽ, അതായത് ഇത്രയും വിശദീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, ഒന്നാമത് പറഞ്ഞത് മനുഷ്യവർഗത്തിൽ എങ്ങനെയാണ് ബഹുദേവാരാധന ഷിർക്കുണ്ടായത്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൗമിലാണ് ആദ്യമായി ഷിർക്ക് ഉടലെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കഥ എന്താണെന്ന് വിശദീകരിച്ചു. പിന്നീട് ആ ഷിർക്ക് അവസാനത്തെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ നിലനിന്നു. അവിടെ നിന്നാണ് ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രങ്ങളെ അല്ലെങ്കിൽ രൂപങ്ങളെ അതിനെ തകർത്തത്. അപ്പം അത്രയും കാലം ഈ ഷിർക്ക് നിലനിന്നിട്ടുണ്ട്, അത് എന്ത് കാരണം പറഞ്ഞിട്ടായിരുന്നു അവർ ചെയ്തത് എന്ന് വിശദീകരിച്ചു. ഇവർ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല, ഇവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, മഹാന്മാരാണ്, അവരെ രൂപങ്ങൾ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുന്ന അവസ്ഥയിലെത്തി. പിന്നീട് അദ്ദേഹം വിശദീകരിച്ച് എന്തായിരുന്നു, സൃഷ്ടാവ് ആരാണ്, ഈ രൂപങ്ങളാണോ, ഈ മഹാന്മാരാണോ, അതല്ല അള്ളാഹുവാണോ, ഈ വിഷയത്തിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു അവരോട് ചോദിച്ചാൽ, ആകാശഭൂമി സൃഷ്ടിച്ചത് ആരാണ്, റിസ്ക് നൽകുന്നത് ആരാണ്, സൂര്യചന്ദ്രന്മാർ ആരുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ ചോദിച്ചാൽ, അള്ളാഹു എന്നവർ പറയും. അതുപോലെ അവർ നാനാവിധം ഇബാദത്തുകൾ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. പിന്നീട് എന്താണ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ എന്താണ് അവർക്ക് പറ്റിയ തെറ്റ്, അവരിടയാളന്മാരെ സ്വീകരിച്ചു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, അള്ളാഹിനോട് വെറുപ്പുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇടയാളന്മാരെ സ്വീകരിച്ചു. ഈ സ്വീകരിച്ച ഇടയാളന്മാരാരായിരുന്നു, മോശക്കാരാണോ? അല്ല, മഹാന്മാരായിരുന്നു. ലാത്ത് എന്ന് പറയുന്നത് ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവർ ആരാധിച്ചിരുന്നു. നസ്രാണികൾ ഈസാ അലൈഹി ഇസ്ലാമിനെയും മറിയം അലൈഹി ഇസ്ലാമിനെയും ആരാധിക്കുന്നുണ്ട്. അപ്പൊ മഹാന്മാരെ തന്നെയാണ് ആരാധിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടാത്ത ആളുകളോ ദുഷിച്ച ആളുകളോ ഒന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത്രയും വിശ്വാസം അവർക്കുണ്ടായിട്ടും ഇത്രയും ഇബാദത്തുകൾ ചെയ്തിട്ടും അവരുടെ ആളന്മാരാക്കിയത് മഹാന്മാരെ ആയിരുന്നിട്ടും എന്ത് ചെയ്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഉമിർത്തു അൻ ഉഖാതിലന്നാസ് ഹത്ത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇസ്ലാം ആകണമെങ്കിൽ ഇതൊന്നും പോരാ എന്നർത്ഥം, മുസ്ലിം ആകണമെങ്കിൽ ഇത് പോരാ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ തട്ടി മനസ്സിലാക്കണം, അതാണ് മഅ്രിഫത്ത് ഖൽബ്. ഇത് വെറുതെ ചെവിയിൽ കേട്ട് അങ്ങനെ മറ്റേ ചെവിയിലൂടെ പുറത്തുപോയ പോരാ, ഈ കാര്യം നമ്മൾ ഉള്ളിൽ തട്ടണം. ഇതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം, ഇത് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ മുഖദ്ദിമ, ഒന്നാമത്തെ ആമുഖം. രണ്ടാമത്തെ വിഷയം എന്താണ്, വഅറഫ്ത ശിർക ബില്ലാഹി അല്ലദീ ഖാല അല്ലാഹു ഫീഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ശിർക്ക് അതെന്താണ് എന്ന് നീ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കൽ എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അള്ളാഹു ഒരിക്കലും ശിർക്ക് ബഹുദേവാരാധന പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ മക്കാ മുശ്രിക്കുകളുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് അള്ളാഹ് ഒരിക്കലും പൊറുക്കൂല എന്ന് പറയുന്നത്. അതെന്താണ് സംഗതി, അത് അള്ളഹാനെ പോലെ വേറെ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കലാണോ, അള്ളഹാനെ പോലെ നിരാശ്രയനായിട്ടുള്ള, സമതായിട്ടുള്ള, അല്ലെങ്കിൽ സ്വതന്ത്രമായ സൃഷ്ടികർമ്മം നടത്താൻ കഴിവുള്ള വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കണോ? അതിൻ്റെ ആവശ്യമില്ല, കാരണം മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അതാണ് ഷിർക്കിന്റെ ഹഖീഖത്ത്, ഷിർക്കിന്റെ യാഥാർത്ഥ്യം, അത് നീ മനസ്സിലാക്കിയാൽ ഇതാണ് രണ്ടാമത്തെ മുഖദ്ദിമ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജംഉ ഗൈറില്ലാഹി മഅല്ലാഹി ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹി, അള്ളാഹുവിനല്ലാതെ അനുവദനീയമല്ലാത്ത കാര്യം അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുക, അത് അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്തിലാവാം, അള്ളാഹിന് പുറമെ ഒരാൾ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി, കാരണം അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സൃഷ്ടികർമ്മം. അതുപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട നാനാവിധം ഇബാദത്തുകൾ, ദുആ, ഇസ്തിഗാസ, നേർച്ച, ബലി, സത്യം ചെയ്യൽ, സുജൂദ്, റുക്വ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്, മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല. അത് മറ്റൊരാൾക്ക് കൊടുത്താൽ അതും ഷിർക്കാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു സിഫത്ത്, പരിധികളില്ലാത്ത കാഴ്ച, പരിധിയില്ലാത്ത കേൾവി, എല്ലാത്തിനെയും കുറിച്ചുള്ള ഇൽമ്, ലോഹുൽ മഹ്ഫൂദിലെ വിവരങ്ങളെക്കുറിച്ചുള്ള ഇൽമ്, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മാത്രമായ ഏതെങ്കിലും ഒരു ഇസ്മ, ഒരു നാമം അല്ലെങ്കിൽ ഒരു വിശേഷണം, സിഫത്ത് ഒരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്താൽ അത് ഷിർക്കായി. അപ്പോൾ ഷിർക്ക് എന്താണ് എന്ന് നീ മനസ്സിലാക്കണം. ഇതാണ് രണ്ടാമത്തെ മുഖദ്ദിമ, രണ്ടാമത്തെ ആമുഖം. മൂന്നാമത്തെ കാര്യം എന്താണ്? നീ എന്ത് മനസ്സിലാക്കണം? വഅറഫ്ത ദീൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള പേരല്ല. സെൻസസിൽ നമ്മുടെ മതം ഏതാന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം എന്ന് എഴുതി വെച്ചവർ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതൊക്കെയാണ് ഇസ്ലാം എന്നായിരിക്കും പലരുടെയും ധാരണ. അതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞ ദീനാണ്. അതായത് തൗഹീദാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല എല്ലാ റസൂലുമാർക്കും കൊടുത്തിട്ടുള്ള ദീൻ. നേരെ മറിച്ച് ഈ മുസ്ലിം പേരുള്ള ആളുകൾ, അറബി പേരുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇസ്ലാമെങ്കിൽ, നമ്മൾ നോക്കിയാൽ പല അമ്പിയാക്കൾക്കും ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നമസ്കാരം പോലെ ആയിരിക്കണമെന്നില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൻ്റെ നമസ്കാരം. അവർക്ക് ശനിയാഴ്ചയായിരുന്നു ജുമാ, നമുക്ക് വെള്ളിയാഴ്ചയാണ്. അതുപോലെ വ്യത്യാസങ്ങൾ, പല കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട്. നോമ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ഇങ്ങനെ പല കാര്യത്തിലും വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് എന്താണ് മുർസലിങ്ങളുടെ ദീൻ? തൗഹീദാണ്. എല്ലാ റസൂലിനും പൊതുവായിട്ടുള്ളത് എന്താണ്? തൗഹീദാണ്. നാലാമതായി എന്ത് മനസ്സിലാക്കണം? അപ്പോൾ ഒന്നാമത്തേത്, ഇത്രയും വിശദീകരിച്ച കാര്യം എന്താണ്? അഥവാ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും അവർക്ക് സംഭവിച്ച തെറ്റും എന്തായിരുന്നു? രണ്ടാമത്തേത്, ഷിർക്കിന്റെ ഹഖീഖത്ത് എന്താണ്? മൂന്നാമത്തേത്, ദീനുള്ളാഹ്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാലാമതായി, വഅറഫ്ത മാ അസ്ബഹ ഗാലിബുൻ നാസി അലൈഹി മിനൽ ജഹ്ലി ബിഹാദ. ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിലും, അഥവാ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യത്തിലും, അള്ളാഹുവിൻ്റെ ദീൻ എന്താണ്, റസൂലുമാരുടെ ദീൻ എന്താണ് എന്ന കാര്യത്തിലും ഇന്നത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ള ജഹ്ല്, വിവരക്കേട്, ഈ നാല് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ, ആളുകളുടെ ജഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, തൗഹീദിനെക്കുറിച്ച് ആളുകളോട് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് തൗഹീദ്? എന്താണ് ഷിർക്ക്? എന്താണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കും മുസ്ലിം പേരുള്ള ആളുകളോട്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഉത്തരം കേട്ടാൽ. പല ആളുകൾക്കും അറിയില്ല എന്തായിരുന്നു ഇതൊക്കെയെന്ന്. നിങ്ങൾ നോക്കൂ, പല ഉപദേശങ്ങളും ഇപ്പം നമുക്ക് കാണാം, പ്രസംഗങ്ങൾ, വാളുകൾ, സോഷ്യൽ മീഡിയയിലായിട്ടും അല്ലാത്തടത്തായിട്ടും. അതിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ, തൗഹീദിനെ കുറിച്ച് പറയുന്ന എത്ര ആളുകളുണ്ട്, ഷിർക്കിനെ കുറിച്ച് പറയുന്ന എത്ര ആളുകളുണ്ട്, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന എത്ര ആളുകളുണ്ട്. നേരെ മറിച്ച് അതല്ലാത്ത പല വിഷയങ്ങളും അത് ഒഴിവാക്കിയിട്ട് നല്ല കാര്യങ്ങൾ തന്നെയാണ്, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ വിവാഹബന്ധത്തിലുള്ള മര്യാദകൾ, അതുപോലെ തന്നെ മക്കളെ വളർത്തുന്നതിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കും, കരയും. പക്ഷേ അവൻ്റെ ദീനിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു കിടക്കുകയാണ്, ബഹുഭൂരിപക്ഷത്തിൻ്റെയും ദീനിൻ്റെ അടിത്തറ തകർന്നു കിടക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇൽമ കിട്ടുക? അപ്പോൾ ഈ ഒരു ജഹ്ലിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലുറച്ചാൽ, അഫാദക ഫായിദത്തെ, രണ്ട് ഫായിദയുണ്ട്. എന്താണ് രണ്ട് ഫായിദകൾ? അൽ ഊല, ഒന്നാമത്തെ കാര്യം, അൽഫറഹു ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദലിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചുമുള്ള സന്തോഷമുണ്ടാകും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്താണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും, ഫബിദാലിക ഫൽയഫ്രഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അത് മനുഷ്യൻ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വസ്തുക്കളെക്കാളും ഉത്തമമാകുന്നു അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിഅമത്താണ് തൗഹീദ്. ഈ പറഞ്ഞ അവസ്ഥയിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സംഭവിച്ചു പോയ ഈ വിവരക്കേട്, അതെന്തെങ്കിലും ഒരു ശാഖാപരമായ കാര്യത്തെക്കുറിച്ചുള്ള വിവരക്കേടല്ല, അവരുടെ ദീനിന്റെ തലയാണ്. ശരീരത്തിൽ തലയുള്ളതുപോലെ, റൂഹുള്ളതുപോലെ നമ്മുടെ ദീനിന്റെ, ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനമാണ്. അത് എന്താണെന്നറിയാത്ത അവസ്ഥ. അള്ളാഹു ആ അവസ്ഥയിൽ നമ്മെ രക്ഷപ്പെടുത്തി, നമുക്ക് അള്ളാഹു തൗഹീദ് അറിയിച്ചു തന്നു, അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പൊ ദീനിയായ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകുന്ന ദീനിയായ അനുഗ്രഹങ്ങൾ, തൗഹീദ് നമുക്ക് കിട്ടുക, മുസ്ലിമാകാൻ സാധിക്കുക, നമസ്കരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പിന്നെ ഹുക്കുമുകളെ കുറിച്ച്, വിധിവിലക്കുകളെ കുറിച്ചുള്ള ഇൽമ് കിട്ടുക എന്നുള്ളതൊക്കെ, അത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമാണ്. മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കിട്ടിയാൽ സന്തോഷിക്കും, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ആ സുഖം, അതിനാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ദീനിയായ നിഅമത്തുകളുടെ പേരിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെവിടെയും നിങ്ങൾക്ക് പിന്നെ പണം കിട്ടിയാൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പണം അള്ളാഹുവിന്റെ നിഅമത്ത് തന്നെയാണ്, നല്ലതാണ്, ഹലാലായ സമ്പാദ്യം നല്ലത് തന്നെയാണ്. പക്ഷെ ഖുർആൻ അള്ളാഹു തആല മനുഷ്യനെ സന്തോഷിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം അവന്റെ റഹ്മത്ത്, അതുകൊണ്ട് സന്തോഷിക്കുക. അത് ദീനിയായ നിഅമത്തുകളാണ്. അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്ന കാര്യം, ഇതൊരാളുടെ ഈമാന്റെ ലക്ഷണമാണ് ദീനിയായ അനുഗ്രഹങ്ങളുടെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത്. ഈമാൻ കുറവുള്ള ആളുകൾക്ക് ദുന്യവിയായ കാര്യങ്ങളുടെ പേരിലായിരിക്കും സന്തോഷം. നമുക്ക് സന്തോഷിക്കാൻ അനുവാദമുണ്ട്, ദുന്യവിയായ കാര്യങ്ങളുടെ പേരിൽ നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ടാണ് നമുക്ക് വിവാഹം കഴിഞ്ഞാൽ വലീമ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ കുട്ടിയുണ്ടായാലും അക്കൈക്ക് ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ദുന്യവിയായ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയും സന്തോഷമൊക്കെ തന്നെയാണ്, അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ആദത്തനുസരിച്ച് നാട്ടുനടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഹലാലാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും ഒന്നാമതായി സന്തോഷിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിയായ നിഅമത്തുകളെ വിഷയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്ത് തൗബയിൽ 124-ാമത്തെ ആയത്ത്, വഇദാ മാ ഉൻസിലത് സൂറ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഇറങ്ങിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഒന്നായിട്ട് ഒരു കിതാബായിട്ട് ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയതല്ല, നമുക്കറിയാം 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിക്കപ്പെട്ടതാണ്. അത് തന്നെ ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ ആദ്യമായി ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്തുൽ അലഖ് ഇറങ്ങുന്നത്, അതിലാദ്യത്തെ 5 ആയത്ത്. അവിടുന്ന് തുടങ്ങി 23 വർഷം കഴിഞ്ഞ് മദീനയിൽ വഫാത്താകുന്നത് വരെ ഖുർആൻ ഇങ്ങനെ പതുക്കെ പതുക്കെ 5 ആയത്തും 10 ആയത്തും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കുറവായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സൂറത്ത് ആദ്യം ഇറങ്ങി തീർന്നിട്ടല്ല അടുത്ത സൂറത്ത് ഇറങ്ങുന്നത്. ആദ്യ ഒരു സൂറത്തിൽ 5 ആയത്ത് ഇറങ്ങും, ചിലപ്പോൾ പിന്നെ വേറെ ഒരു സൂറത്തിലെ 10 ആയത്ത് ഇറങ്ങും. പിന്നെ മുസാസിൻ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന സൂറത്തിലാണ് അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കും സഹാബത്തിന്. ഈ 23 വർഷത്തിനടുക്ക് 114 സൂറത്ത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞാണ് ഇറങ്ങുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ സൂറത്തിൽ ബക്ര എടുത്ത് നോക്ക്, അതിൽ ആയത്തുകൾക്ക് എന്തെങ്കിലും ഒരു ചേർച്ചയില്ലായ്മയുണ്ടോ? ഒരാത്ത് കഴിഞ്ഞ് ഒരാത്ത് വലുതും അടുത്ത ആത്ത് ചെറുതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാ സൂറത്തിനും ഒരു ഏകീകരണം ആ സൂറത്തിൽ കാണാൻ പറ്റും. ആ സൂറത്തുകൾ ഒരു സൂറത്തിലുള്ള ആയത്തുകളൊക്കെ തമ്മിൽ ബന്ധമുണ്ടാകും. അതുപോലെ തന്നെ ആ സൂറത്തിൻ്റെ ആയത്തുകളുടെ അവസാനങ്ങളിൽ പരസ്പരം സാമ്യം ഉണ്ടാകും. ഒരു പ്രധാനപ്പെട്ട വിഷയം, കേന്ദ്രബിന്ദു ഓരോ സൂറത്തിനും ഉണ്ടാകും. ഇത് തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതുപോലെ മറ്റൊരു അത്ഭുതം ആലോചിച്ച് നോക്കൂ, ഈ 23 വർഷത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടായി. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്ത, പരസ്യമായി സംസാരിക്കാൻ പറ്റാതെ രഹസ്യമായി ദാവത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടായി. ഇസ്ലാം പൂർണ്ണമായും തകർന്നു പോകുമോ എന്ന് ചിന്തിക്കപ്പെടാവുന്ന അവസ്ഥയുണ്ടായി. ബദർയുദ്ധമുണ്ടായി. ഈ ഒരു ചെറിയ സംഘം ഇത് നശിച്ചുപോയാൽ പിന്നീട് മുസ്ലിമായി ആരും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, ഖുർആനിൽ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാൻ പറ്റുമോ? വിഷമിച്ചിരിക്കുന്ന ഒരാൾ, സന്തോഷിച്ചിരിക്കുന്ന ഒരാൾ, വിജയിച്ച ആൾ, പരാജയപ്പെട്ട ആൾ, ഈ വ്യത്യസ്ത അവസ്ഥയിലുള്ള ആളുകൾ എഴുതുന്ന സാഹിത്യം വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അവരുടെ ആ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കും. ഖുർആൻ അങ്ങനെ കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മക്കിയായ സുഹൃത്തുക്കൾ നോക്കിയാലും മദനിയായ സുഹൃത്തുക്കൾ നോക്കിയാലും പൂർണ്ണമായ ഉറപ്പ് ഈ ദീൻ വിജയിക്കാനുള്ളതാണ്, യാതൊരു സംശയവുമില്ലാത്ത ആയത്തുകളാണ് ഖുർആൻ മുഴുവനുള്ളത്. ഇത് ഖുർആന്റെ സത്യതക്കുള്ള, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിനുള്ള തെളിവുകളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വൈദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഫമിൻഹും മൻ യഖൂലു, ചില ആളുകൾ പറയും, അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആർക്കാണ് ഈമാൻ കൂടിയത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഫഅമ്മല്ലദീന ആമനു, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ഈമാൻ മനസ്സിൽ ഉറച്ചിട്ടുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുഅ്മിനീങ്ങളും ഉണ്ട്, മുനാഫിക്കുകളും ഉണ്ട്. മുനാഫിക്കുകളുടെ സ്വഭാവം എന്താണ്? അവരുടെ ഉള്ളിൽ കുഫർ, മുസ്ലിമല്ല, പുറമേക്ക് ഇസ്ലാം അഭിനയിച്ച് നടക്കുന്ന ആളുകളാണ്. കാരണം ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി അഭിനയിച്ച് നടക്കുന്ന കപട വിശ്വാസികൾ. അവരെന്ത് ചെയ്യും? അവർക്ക് ഓരോ സുഹൃത്ത് ഇറങ്ങുമ്പോഴും ഭാരമാണ്. കാരണം പുതിയ പുതിയ നിയമങ്ങൾ, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, അങ്ങനെ ഓരോന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ഭാരം കൂടിക്കൂടി വരികയാണ്. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ എന്തായിരിക്കും പറയുക? ജിഹാദിന്റെ ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ, യുദ്ധം നിർബന്ധമാക്കിയുള്ള ആയത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ മുനാഫിക്കുകൾക്ക് വളരെ പ്രയാസമായിരുന്നു. പക്ഷെ മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് സൂറത്ത് തൗബ എന്ന് പറയുന്നത് അതിലെന്തൊക്കെയാണുള്ളത്? യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ ശക്തമായ നിയമങ്ങളാണ് സൂറത്ത് തൗബയിലുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു പറയുന്നു, ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, ഫഅമ്മല്ലദീന ആമനു, ഈമാൻ ഉറച്ച നല്ല ഈമാനുള്ള ആളുകൾ, ഫസാദത്ഹും ഈമാന, ഓരോ സൂറത്തും ഇറങ്ങുമ്പോഴും അവർക്ക് ഈമാൻ കൂടും. വഹും യസ്തബ്ശിറൂൻ, അതാണ് നമ്മുടെ വിഷയം. വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കും. ഓരോ സുഹൃത്ത് ഇറങ്ങുമ്പോൾ അവർ സന്തോഷിക്കും. ഒരു സുഹൃത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നല്ല ഈണത്തിൽ ഓതാൻ പറ്റി പുതിയൊരു സുഹൃത്ത് കിട്ടി, അതല്ല. സഹാബത്ത് ഖുർആനെ കണ്ടിരുന്നത് ഇങ്ങനെ ഓതാനുള്ളതായിട്ട് മാത്രമല്ല, അവർക്കത് അമലാണ്. ഒരു സൂറത്ത് എന്ന് പറയുന്നത് ചിലപ്പോ ഈ സ്വഹാബിയുടെ ജീവനായിരിക്കും ആ സൂറത്തിന് കൊടുക്കേണ്ടി വരിക. ഒരു യുദ്ധത്തിന് കൽപ്പിച്ചുകൊണ്ടായിരിക്കും ഒരു സൂറത്ത് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അവരുടെ സമ്പത്തായിരിക്കും, സകാത്ത് കൊടുക്കണം. ഇതുവരെ ഇല്ലാതിരുന്ന നിയമമാണ്, നമുക്ക് പാരമ്പര്യമായിട്ട് ശീലമുള്ളതാണ്. അവർക്ക് പുതിയ പുതിയ നിയമങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നിയമങ്ങൾ ഇറങ്ങുമ്പോൾ വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കും. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു ഇൽമ പുതിയതായിട്ട് കിട്ടിയാലും, അമൽ ചെയ്യാനുള്ള ഒരു കാര്യം പുതിയതായിട്ട് കിട്ടിയാലും സന്തോഷമാണോ തോന്നുന്നത്? അതല്ല, അതൊരു ബാധ്യതയാണെന്നാണ് തോന്നുന്നത്. അതിൽ ഒരു വികാരവും ഇല്ലാതെ നിർവികാരമായി കടന്നു പോവുകയാണോ? എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈമാൻ കൂടുതലുണ്ടെങ്കിൽ സന്തോഷം കൂടുതലായിരിക്കും. ഫഅമ്മല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ, അവരെന്ത് ചെയ്യും? യസ്തബ്ശിറൂൻ, സന്തോഷിക്കും. അപ്പൊ ഈമാൻ കൂടുതലുണ്ടെങ്കിൽ ഈ സന്തോഷം കൂടും, ഈമാൻ കുറവാണെങ്കിൽ സന്തോഷം കുറയും. മുനാഫിക്കാണെങ്കിൽ വിഷമം തോന്നും. ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതിനോട് വെറുപ്പും വിഷമവും തോന്നും. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മുഅ്മിന്റെ സിഫത്തായി പറഞ്ഞിട്ടുള്ളതാണ്, ദീനിയായ നിഅമത്തുകളുടെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത്. അപ്പോൾ ദീനിന്റെ എന്ത് നിഅമത്താണെങ്കിലും, ദീനിന്റെ എന്ത് ഇൽമ കിട്ടിയാലും സന്തോഷിക്കണം. അപ്പോൾ ദീനിന്റെ അടിത്തറയായ തലയായ തൗഹീദിന്റെ കാര്യത്തിൽ എത്ര സന്തോഷിക്കണം? നമ്മൾ മുവഹിദീങ്ങളായി മുശ്രിക്കായില്ല എന്ന കാര്യത്തിൽ എത്രമാത്രം സന്തോഷിക്കണം? ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ കൺകുളിർമയാണ്, അവന്റെ മനസ്സിന്റെ സമാധാനമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ വിഷയത്തിലാണ് ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹു തആല പറയുന്ന സൂറത്തുർ റഅ്ദിൽ 36-ാമത്തെ ആയത്ത്, വല്ലദീന ആതൈനാഹുമൽ കിതാബ, നാം കിതാബ് വേദഗ്രന്ഥം നൽകിയ ആളുകൾ. ആരാണ് വേദഗ്രന്ഥം നൽകിയ ആളുകൾ? രണ്ട് തഫ്സീറാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അഹ്ലുൽ കിതാബ്, യഹൂദികളും നസ്രാണികളും. അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദികളും നസ്രാണികളുമായ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മഹാന്മാരായ സഹാബിമാർ, അവരാദ്യം യഹൂദിയായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കേട്ടാൽ അവർ സന്തോഷിക്കും. ഹക്ക് കിട്ടി, ഹിദായത്ത് കിട്ടി എന്നോർത്ത് അവർ സന്തോഷിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമുള്ള ഒരാളുടെ അടയാളമായി പറഞ്ഞ കാര്യമാണ്. അഹ്ലുൽ കിതാബിന്റെ അടയാളമാണെന്ത്? അവർ ഖുർആൻ കൊണ്ട് സന്തോഷിക്കും. അഹ്ലുൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നമ്മൾ പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ച നസ്രാണികളും യഹൂദികളും. രണ്ടാമത്തെ തഫ്സീർ സഹാബത്താണ്, അഥവാ ഖുർആൻ നൽകപ്പെട്ട ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഇൽമുള്ളവരുടെ വിശേഷണമാണ്, മനസ്സിൽ തട്ടിയ യഥാർത്ഥ ഇൽമുള്ള ആളുകളുടെ അടയാളമാണ് യഫ്റഹൂന ബിമാ ഉൻസില ഇലൈക്, ദീൻ കൊണ്ട് സന്തോഷിക്കും, അള്ളാഹു ഇറക്കിയത് കൊണ്ട് അവർ സന്തോഷിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫായിദ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തട്ടിയാൽ, തൗഹീദിന്റെ യാഥാർത്ഥ്യം, ഷിർക്കിന്റെ യാഥാർത്ഥ്യം, അതുപോലെ മുസ്ലിങ്ങളുടെ ദീൻ എന്താണ്, മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു, ഇത് മനസ്സിലാക്കിയാൽ, അതുപോലെ ഇന്നത്തെ ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നാമത് സന്തോഷമുണ്ടാകും. ഈ ജഹാലാത്തുകളുടെയൊക്കെ ഇടയിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിച്ചു. അള്ളാഹു മോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളും ഇതുപോലെ ഒരാളാകുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിച്ചു. രണ്ടാമത്തേത് വസാനിയ, രണ്ടാമത്തെ ഫായിദ, അഫാദ കൈളൻ അൽ ഖൗഫൽ അളീം, നിനക്ക് വലിയ പേടി ഉണ്ടാക്കും. എന്താണ് പേടി? എന്താണ് പേടി ഉണ്ടാക്കുന്നത്? ഈ അനുഗ്രഹം തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി. ഫഇന്നക ഇദ അറഫ്ത, കാരണം നീ മനസ്സിലാക്കിയാൽ, അന്നൽ ഇൻസാന യക്ഫുറു ബികലിമത്തിൻ യഖ്റുജുഹ മിൻ ലിസാനിഹി മാസിഹൻ, തമാശയായി നാവുകൊണ്ട് പറയുന്ന ഒരു വാക്കിന്റെ പേരിൽ തന്നെ ഒരു മനുഷ്യൻ കാഫിറാകാൻ സാധ്യതയുണ്ട്. ഈ തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വഖദ് യഖൂലുഹ വഹുവ ജാഹിലുൻ, ചിലപ്പോൾ ജാഹിലായിട്ടായിരിക്കും പറയുന്നത്. ഈ വാക്ക് പറഞ്ഞാൽ കാഫിറാകും എന്ന് അറിയില്ല അവന്, വിവരമില്ലാതെ പറഞ്ഞതായിരിക്കും. വലാ യുഅദറു ബിൽ ജഹൽ, ആ വിവരക്കേടുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ വിവരമില്ലാതെ നാവുകൊണ്ട് തമാശയായി പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ പോലും ഈ തൗഹീദ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്, പക്ഷെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യവുമാണ്. അത് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. വഹുവ യദുന്നു, മനുഷ്യൻ ചിലപ്പോൾ ചില വാക്കുകൾ പറയും, അവൻ വിചാരിക്കുന്നു. എന്ത് വിചാരിച്ചിട്ടാ പറയുന്നത്? അന്നഹ തുഖരിബുഹു ഇലല്ലാഹ്, തമാശയായിട്ടായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ തമാശയല്ല, ഈ വാക്ക് പറഞ്ഞാൽ എനിക്ക് കൂലി കിട്ടും, അള്ളാഹുലേക്ക് തന്നെ ഇത് അടുപ്പിക്കുമെന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ചിലർ ചില വാക്കുകൾ പറയുക. കമാ വന്നൽ കുഫാർ, കാഫറുകൾ വിചാരിച്ചതുപോലെ. എന്തായിരുന്നു കാഫറുകൾ വിചാരിച്ചത്? ഹ ഉലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ ശുപാർശകരാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അപ്പം ആ കബറുകൾ പോയിട്ട് അവർ പറയുന്ന വാക്കുകൾ അത് കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തമാശയായി വിചാരിച്ചിട്ട് നാവ് കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ മതി ഈ തൗഹീദ് പൊളിയാൻ. ഈ കാര്യം മനസ്സിലാക്കിയാൽ അഫാദക്കൽ ഖൗഫുൽ അളീം, വലിയ പേടി ഉണ്ടാകും. ഖുസൂസൻ, പ്രത്യേകിച്ച് ഇൻ അൽഹമക അല്ലാഹു മാ ഖസ്സ അൻ ഖൗമി മൂസ മഅ സലാഹിഹിം വ ഇൽമിഹിം, പ്രത്യേകിച്ച് ഒരു കഥയും കൂടി നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. എന്താണ് കഥ? മൂസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഖൗമിനെ കുറിച്ച് നമുക്ക് അല്ലാഹു പറഞ്ഞു തന്നിട്ട കഥ, വിശുദ്ധ ഖുർആൻ അല്ലാഹു വിവരിച്ചിട്ടുള്ള ചരിത്ര സത്യം. കഥയെന്ന് പറഞ്ഞാൽ അറബിയിൽ കഥ എന്ന് പറഞ്ഞാൽ കളവ് എന്നുള്ള അർത്ഥമല്ല, കെട്ടുകഥ എന്നുള്ള അർത്ഥമല്ല. അറബിയിലെ ഖിസ്സ എന്ന് പറഞ്ഞാല് വിവരണം എന്നർത്ഥം. അള്ളാഹു വിവരിച്ചിട്ടുള്ള ആ സംഭവം എന്താണ് സംഭവം? മഅ സലാഹിഹിം വ ഇൽമിഹിം, അവർ സ്വാലിഹീങ്ങളായിരുന്നു, ഇൽമുള്ളവരായിരുന്നു. കാരണം അള്ളാഹു വലിയ കറാമത്ത് കൊടുത്തവരാണ്, അവര് പല അത്ഭുതങ്ങളും കാണിച്ചവരാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അതൗഹു ഖായിലീൻ, അവരെന്ത് ചെയ്തു? മുഹമ്മദ് നബി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, മുശ്രിക്കീങ്ങൾക്ക് പല ബിംബങ്ങളും ആരാധ്യ വസ്തുക്കളും ഒക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്കും വേണം ഇലാഹുമാരെന്ന് അവർ പറഞ്ഞു. ഫഹീന ഇദിൻ, ഇതുകൂടി നീ മനസ്സിലാക്കിയാൽ, യഅളമു ഖൗഫുക, നിന്റെ ഭയം ഇരട്ടിയാകും. വഹറുസുക, നിന്റെ താല്പര്യം ഇരട്ടിയാകും. അലാമാ യുഖല്ലിസുക മിൻ ഹാദാ വ അംസാലിഹി, ഈ വക അപകടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന സബബുകൾ, കാരണങ്ങൾ, മാർഗങ്ങൾ സ്വീകരിക്കാൻ നിന്റെ ഹിർസ്, താല്പര്യം കൂടും. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ പറയുന്നത് തൗഹീദിന്റെ വില ഒരാൾ മനസ്സിലാക്കിയാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ തൗഹീദിന്റെ യാഥാർത്ഥ്യവും ഷിർക്കിന്റെ യാഥാർത്ഥ്യവും ആളുകളുടെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിയാൽ രണ്ട് ഫായദയുണ്ട്. ഒന്നാമത്തേത് അൽഫറഹുൽ അളീം, വലിയ സന്തോഷമുണ്ടാകും. രണ്ടാമത്തേത് അൽ ഖൗഫുൽ അളീം, വലിയ പേടിയുണ്ടാകും, ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. അങ്ങനെ പേടിക്കാനുള്ള കാരണം എന്താണ്? കാരണം അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ ഒരു വാക്ക് മതി ഇസ്ലാം എന്ന് പുറത്തു പോകാൻ, അല്ലെ, ഇസ്ലാമിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രവേശിച്ചാൽ ആജീവനാന്തം അത് നിലനിൽക്കുന്ന കാര്യമാണ്, നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള കാര്യമല്ല, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. ചില ആളുകൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അവൻ ഇസ്ലാം നിന്ന് പുറത്താവുകയില്ല എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ഇസ്ലാം നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇമാമായിട്ടുള്ള, ഏറ്റവും വലിയ വലിയായിട്ടുള്ള ഇമാമുൽ ഹുനഫ, മുവഹ്ഹിദീങ്ങളുടെ തലവൻ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം ഖലീലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പ്രാർത്ഥിച്ചത് വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, ഞാനും എൻ്റെ മക്കളും വിഗ്രഹാരാധകരാകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസ്, റബ്ബേ ഈ വിഗ്രഹങ്ങൾ ധാരാളം ആളുകളെ വഴിപ്പിച്ചിട്ടുണ്ട്, വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് സലഫുകൾ പറഞ്ഞത് കാണാം, വമൻ യഅമനുൽ ബലാഅ ബാദ ഇബ്രാഹിം, ഇബ്രാഹിം പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് നിർഭയനായിരിക്കാൻ സാധിക്കുക? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ചിട്ടുള്ള കാര്യമാണ് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുമോ, തൗഹീദിൽ നിന്ന് പുറത്തായി പോകുമോ എന്നുള്ള കാര്യം. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ ഒരുപാട് വഴികളുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? ഒരാൾ കാഫിറാകുന്നത് നാല് കാരണങ്ങൾ കൊണ്ടാകും. നാല് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, ചില ഖൗല് വാക്കുകളുണ്ട്, ബിൽ ഖൗൽ വബിൽ ഫിഅൽ, ചില പ്രവൃത്തികൾ കൊണ്ട് ഇസ്ലാം നിന്ന് പുറത്താകും. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫറാകുന്ന വാക്കുകളുണ്ട്. എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാലാണോ പുറത്താവുക? അത് ഖുർആനും സുന്നത്തിനും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ പരിഹസിക്കുക, ആ പരിഹസിക്കുന്നത് തമാശയായിട്ടാണെങ്കിൽ പോലും ഇസ്ലാം നിന്ന് പുറത്താകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല ആളുകളും ഇന്ന് നമ്മൾ തമാശ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് പല പേരിട്ടിട്ട് തമാശകൾ പറയും. ചിലപ്പോൾ ദീനിനെ പരിഹസിക്കുന്നതായിരിക്കും, ദീനിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നതായിരിക്കും, താടിയെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ ഹിജാബിനെ പരിഹസിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നത്തെ അള്ളാഹു നിർബന്ധമാക്കി, അല്ലെങ്കിൽ സുന്നത്തായ ഒരു കാര്യത്തെ പല്ല് തേക്കുന്നത്, മിസ്വാക്കിന് ഒരാൾ പരിഹസിച്ചാൽ മതി ഇസ്ലാം എന്ന് പുറത്താകാൻ. മിസ്വാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്താകില്ല, പക്ഷേ അതിന് പരിഹസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താകും. അപ്പോൾ ഇത് ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കണം, നമ്മുടെ ഓരോ വാക്കും സൂക്ഷിച്ചിട്ട് വേണം. വാക്കുകൾ മതി ഇസ്ലാം എന്ന് പുറത്താകാൻ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പോയി മടങ്ങുന്ന സമയത്ത് ചില ആളുകൾ പരിഹസിച്ചു, സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ പരിഹസിച്ചു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഉലമാക്കളാണ് ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരെന്ന് പറഞ്ഞു യുദ്ധത്തിൽ. അത് പറഞ്ഞപ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ കാഫിറായിരിക്കുന്നു, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ഇന്ന കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞാണ്. ഹദീസിൽ കാണാം അവർ പറഞ്ഞെന്താണ്, ഞങ്ങൾ യാത്രയിൽ, ദീർഘമായ യാത്രയായിരുന്നു, അപ്പോൾ ആ യാത്രയിൽ ഈ ചൂടും അതുപോലെ തന്നെ ദാഹമൊക്കെ സഹിച്ചിട്ടുള്ള യാത്രയാണ്, അപ്പോൾ സമയം കൊല്ലാൻ വേണ്ടി വെറുതെ തമാശ പറഞ്ഞാൽ അല്ലേ, നമ്മളങ്ങനെ എന്തൊക്കെ യാത്രയിൽ എന്തൊക്കെ തമാശ പറയും, അപ്പം ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഉദർ, ആ അനു ഇളവ് അത് സ്വീകരിച്ചിട്ടില്ല. ഖുൽ അബില്ലാഹി വ റസൂലിഹി വ ആയാതിഹി കുന്തും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും, കാരണം ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലും പെട്ടു, അന്നത്തെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലും പെട്ടു, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആയത്തുകൾ, ഇതിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് എന്നാണ്, അതുകൊണ്ടാണോ നിങ്ങൾ തമാശ പറയുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്. അപ്പോൾ ചില വാക്കുകൾ മതി ഇസ്ലാം എന്ന് പുറത്താകാൻ. അതുപോലെ വലിയ ഇഅ്തിഖാദ്, വിശ്വാസം കൊണ്ട് ഇസ്ലാം എന്ന് പുറത്താകും. വാക്ക്, പ്രവൃത്തി, വിശ്വാസങ്ങളുണ്ട്, അത് വളരെ വ്യക്തമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അഖീദക്ക് വിരുദ്ധമായ, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന തരത്തിലുള്ള ശിർക്കുപരമായ വിശ്വാസങ്ങൾ, കുഫറാകുന്ന വിശ്വാസങ്ങൾ മനസ്സിൽ വന്നാൽ പുറത്താകും. നാലാമത്തേത് ഷക്ക്, സംശയം. ഇസ്ലാമിൻ്റെ അടിത്തറകളെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, അതുപോലെ തന്നെ ആഖിറത്തിനെക്കുറിച്ച് ഒരാൾക്ക് ഷക്കുണ്ടായാൽ മതി ഇസ്ലാം എന്ന് പുറത്താകാൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും? ചില കാഫിറുകൾ മുലഹിദീങ്ങൾ, യുക്തിവാദികളും മറ്റുള്ള ആളുകളും മുസ്ലിമീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കും. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഇസ്ലാമിന്റെ വിശ്വാസം ശരിക്ക് ഉറച്ചിട്ടില്ലാത്ത ആൾക്കാർ, അവര് എല്ലാ കാര്യത്തിലും ഒരു മധ്യമ നിലപാടെടുക്കും. ഇപ്പൊ എന്ത് പറഞ്ഞാലും, ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുകയാണ്, അപ്പൊ കൂട്ടുകാരുടെ ഇടയിൽ നല്ല തക്കവുള്ള കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് മറ്റുള്ള നിരീശ്വരവാദികളുണ്ട്, അപ്പൊ അവനൊരു മധ്യസ്ഥനാകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഞാൻ രണ്ടിലേക്കും ഇല്ല, ഞാൻ അഗ്നോസ്റ്റിക്കാണ്, സംശയം ഉണ്ടോ ഇല്ല എനിക്കറിയില്ല, ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ എനിക്ക് ഉറപ്പില്ല. അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്, പക്ഷെ ആ ഫാഷൻ കുഫറാണ്. ഒരാൾക്ക് സംശയം ഉണ്ടായാൽ മതി. അതുകൊണ്ട് വിശ്വാസം ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വലുമാക്കൾ പറയുന്നത്, ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ഷക്കില്ലാത്ത വിധത്തിൽ അഖീദ, വിശ്വാസം ഉറപ്പിക്കണം. സംശയം ഉണ്ടായാൽ മതി, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവൻ കാഫിറായി പോകും. അപ്പൊ ഈ നാല് കാര്യങ്ങളുണ്ട് ഇസ്ലാം എന്ന് പുറത്താകാൻ. അതുകൊണ്ട് തന്നെ ഒരാൾ തന്റെ ദീനിന്റെ കാര്യത്തിൽ, തന്റെ തൗഹീദിന്റെ കാര്യത്തിൽ പേടിക്കണം. അതുപോലെ തന്നെ പേടിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരാൾ കാഫിറാകാൻ, ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുള്ള അവിടെ പറഞ്ഞു, ചിലപ്പോ അവൻ ജാഹിലായിട്ടായിരിക്കും പറയുന്നത്, ജാഹിലായിട്ടായിരിക്കും കാഫിറാകുന്ന പ്രവൃത്തി, കുഫറാകുന്ന പ്രവൃത്തി ഒരാൾ ചെയ്യുന്നത്, അതുകൊണ്ട് അവനൊരു ഇളവുണ്ടാവുകയില്ല. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷിർക്ക് അല്ലെങ്കിൽ കുഫറാകുന്ന പ്രവൃത്തി ചെയ്താൽ അവൻ എത്ര വിവരം കെട്ടവനാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്താകും, അവന്റെ ജഹില് അള്ളാഹു പരിഗണിക്കുകയില്ല എന്നാണോ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്, ഉദ്റുബിൽ ജഹൽ, വിവരക്കേടിന്റെ ആനുകൂല്യം, ഇളവ് ആർക്കൊക്കെ കിട്ടും കിട്ടില്ല, അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. അതിൻഷാദം ആ വിഷയം വിശദീകരിക്കുന്ന കിതാബുകളും പണ്ഡിതന്മാരുടെ വാക്കുകളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില സമയത്ത് ഉദ്ർ, ഈ ജഹലിന്റെ ആനുകൂല്യം കിട്ടുകയില്ല എന്നത് ഇത്തിഫാക്കാണ്, പണ്ഡിതന്മാർ ഏകോപിച്ച സാഹചര്യങ്ങൾ. അതെപ്പോഴാണ്? ഒരാൾ അവഗണിക്കുകയാണെങ്കിൽ, ദീൻ പഠിക്കുന്നില്ല, ദീൻ പഠിക്കാത്തത് കൊണ്ടാണ് അവൻ ഈ ശിർക്ക് ചെയ്തത്, പഠിക്കാൻ തന്നെ താല്പര്യമില്ല, അവന്റെ അടുത്ത് എൽമുണ്ട്, എൽമെത്തിയിട്ടുണ്ട് അവന്റെ നാട്ടിൽ, എന്നിട്ട് ഒരാൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അവഗണനയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന പ്രവൃത്തികൾ ചെയ്താൽ അവന് ഉദറില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല, പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമില്ല ആ വിഷയത്തിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ, അങ്ങനെയല്ലെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജഹലിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടി വരും. കാരണം കാഫിറുകളെ കുറിച്ച്, അസലിയായ കാഫിറുകളെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ അംബിയാഇൽ 24-ാമത്തെ ആയത്ത്, ബൽ അക്സറുഹും ലാ യഅലമൂൻ അൽ ഹഖ്, അവരിൽ അധിക പേർക്കും ഹക്ക് അറിയില്ല, ജഹിലാണ്, അധികം കാഫിര്യങ്ങളും ജാഹിലുകളാണ്, ഹക്ക് എന്താണെന്ന് അറിയാത്തവരാണ്. ഫഹും മുഅ്രിളൂൻ, അവർ ജാഹിലാകാനുള്ള കാരണം എന്താണ്? അവർ അവഗണിച്ചവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളഞ്ഞവരാണ്. അപ്പോ തിരിഞ്ഞു കളഞ്ഞ ആളുകൾ, അവർക്ക് ഉദറില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ നിരവധി ആയത്തുകളിൽ കാണാം, ഫഹും ഫി അംരി മരീജ്, അവർ സംശയത്തിലാണ്. അപ്പോ ഉദർ ഒരിക്കലും ലഭിക്കാത്ത ജഹലുണ്ട്, വിവരക്കേടുണ്ട്, അതെപ്പോഴാണ്? ഇഅ്റാദ്, ദീൻ പഠിക്കുന്നതിനെ തൊട്ട് ഒരാൾ അവഗണിക്കുക, അതിനെ അവഗണിച്ച് തിരിഞ്ഞു കളയുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മെ പേടിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് തൗഹീദിന്റെ വിഷയത്തിൽ ഈ രണ്ടാമത്തെ ഫായിദ. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയാലുള്ള രണ്ടാമത്തെ ഫായിദയായ ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി, ആ പേടി കൂട്ടുന്ന മറ്റൊരു സംഭവമാണ് മാ ഖസ്സ അൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു തആല വിവരിച്ചിട്ടുള്ള കഥ, ആ ചരിത്ര സംഭവം. അതെന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചു, എന്നിട്ട് കടൽ പിളർന്ന് അള്ളാഹു തആല ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി. ആ സന്ദർഭത്തിലാണ് അവർ പറയുന്നത്, സൂറത്തുൽ ആറാഫിൽ കാണാം 138-ാമത്തെ ആയത്ത്, വജാവസ്ന ബി ബനി ഇസ്രായീൽ അൽ ബഹ്ർ, ബനൂ ഇസ്രായേലിനെ കൊണ്ട് നാം കടൽ കടന്ന സന്ദർഭം, അവർ കടൽ കടത്തിയ സന്ദർഭം. ഫഅതൌ അലാ ഖൗമിൻ യഅഖുഫൂന അലാ അസ്നാമിൻ ലഹും, അങ്ങനെ ഈ കടൽ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സ്വാലിഹ്യങ്ങളായിരിക്കും അവർ. ഒരു നബിയുടെ സഹാബത്താണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹാബത്താണ്, മൂസാ നബി അള്ളാഹുവുമായി സംസാരിച്ച് വന്നതിന് സാക്ഷികളായ ആളുകളാണ്, തൗറാത്ത് നേരിട്ട് കണ്ടവരാണ്. അങ്ങനെയുള്ള ആ ഖൗമ്, അവര് സ്വാലിഹ്യങ്ങളാണ്, കാരണം അള്ളാഹു വലിയൊരു കറാമത്തിലൂടെയാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ ആ സാഹചര്യങ്ങളായിരുന്ന ആളുകൾ ഉണ്ടായിരിക്കും, ദീനിന് വേണ്ടി കൊല്ലപ്പെട്ടാലും തർക്കേടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. ആ കൂട്ടത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, കടൽ കടന്നു പോകുമ്പോൾ ഒരു ഗ്രാമത്തിലൂടെ അവർ പോയി. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ബിംബത്തെ ആരാധിക്കുന്നുണ്ട്, പശുവിന്റെ രൂപത്തിലുള്ള ബിംബങ്ങൾ, ഇങ്ങനെ മൃഗങ്ങളുടെ രൂപത്തിലുള്ള ബിംബങ്ങളൊക്കെ ആരാധിക്കുന്നു. അത് കണ്ടപ്പോ ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കുള്ളതുപോലെ നമുക്കും വേണം ഇലാഹ്, അള്ളാഹു പോരാ എന്നൊരു വാക്ക് അവർ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണ്, ഈ ബിംബത്തെ ചോദിച്ച ആളുകൾ വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖാല അഗൈറ അല്ലാഹി അബ്ഗീകും ഇലാഹ, അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇലാഹാക്കുകയാണോ? എന്ത് വലിയ ജഹലാണ് അവർ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മഹ്ലൂക്ക് വേറൊരു മഹ്ലൂക്കിനോട് പറയാൻ, ഒരു മഹ്ലൂക്കായ ഇലാഹിനെ ഉണ്ടാക്കി തരണം. മൂസാ നബി മഹ്ലൂക്കാണ്, ചോദിക്കുന്നവർ മഹ്ലൂക്കാണ്, ഇനി ആരെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അത് വേറൊരു മഹ്ലൂക്കിനെയാണ്. അള്ളാഹുവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഇലാഹിന്, മറ്റൊരു ആരാധന ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കുകയോ? വഹു വഫദ്ദലകും അലൽ ആലമീൻ, അള്ളാഹു നിങ്ങളെ ലോകത്തെല്ലാവരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അന്നത്തെ കാലത്തുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അന്നത്തെ ലോകത്തെ ഏറ്റവും അഫ്ദലായ ഉമ്മത്ത് അവരായിരുന്നു. അങ്ങനെയുള്ള അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തിട്ട്, വലിയ വലിയ കറാമത്തുകൾ ചെയ്തു തന്നിട്ട്, നിങ്ങളെ ഫിറോന്റെ അടുത്ത് രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കേണ്ടായി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ പേടി കൂടും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം ആവർത്തിച്ച കഥയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ. എന്തുകൊണ്ടാണ്? അത് ഒരുപാട് ഫായിദകളുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആവർത്തനം എന്നൊരു സംഗതി ഇല്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. 80 സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പല സുഹൃത്തുക്കൾ ആവർത്തിച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ സംഭവം കടൽ കടന്നപ്പോൾ, കടൽ കടന്ന സംഭവം പല സ്ഥലത്തും ഉണ്ടാകും, പക്ഷെ കടൽ കടന്നപ്പോൾ അവർ ബിംബത്ത് ചോദിച്ച ഈ വാക്ക്, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി അത് വേറെ സ്ഥലത്ത് കാണുകയില്ല. ഇങ്ങനെയാണ് ഖുർആന്റെ രൂപം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഖുർആനിൽ ആവർത്തനം ഇല്ല, ആവർത്തനമാണ് നമുക്ക് തോന്നും, പക്ഷെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പൊ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ ഇത്രയും ആവർത്തിച്ചത്? അതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗുണപാഠമാണ്, എത്ര സ്വാലിഹായ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ ആലിമാണെങ്കിലും, അവന്റെ തൗഹീദ്, അവന്റെ ഇസ്ലാം അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അവിടെ പറയുന്നത്, തൗഹീദ് മനസ്സിലാക്കിയതിന്റെ അടയാളമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൽ ഫറഹ് ബിഫദലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹുവിന്റെ ഈ വലിയ നിഅമത്തിനെ കുറിച്ച് വലിയ സന്തോഷമുണ്ടാകും. ആ സന്തോഷം എത്ര അളവിലുണ്ടോ അത്രയും അവനെ തൗഹീദ് ഉറച്ചിട്ടുണ്ടെന്ന് അർത്ഥം. രണ്ടാമത്തേത്, അൽ ഖൗഫുൽ അദീം, വലിയ പേടി ഉണ്ടാകും, ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി. ആ പേടി ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഒന്ന്, മുർത്തദ്ദാവാൻ നാല് വഴികളുണ്ട്, ഖൗലും ഫിഅലും ഇഅ്തിഖാദും ശക്കുമുണ്ട്. രണ്ടാമത്തേത്, ചിലപ്പോൾ വിവരമില്ലാതെ പറഞ്ഞതുകൊണ്ട് കുഫർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ വിവരമില്ലാതെ ചെയ്താലും കാഫിറാകും. എപ്പോഴാണ്? ദീൻ പഠിക്കാതിരുന്നാൽ, ഇൽമ അടുത്തുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നാൽ. മൂന്നാമത്തേത്, മൂസാ നബി അലൈഹി സ്ലാമിന്റെ കഥ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി കൂടുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അവസാനമായി പറഞ്ഞു, ഫഹീന ഇദിൻ, ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ, ഈ വലിയ സന്തോഷവും വലിയ പേടിയും ഉണ്ടായാൽ എന്ത് ചെയ്യും? ഒരാൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു വസ്തു, അത് കിട്ടി, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നല്ല പേടിയുണ്ട്, നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കും, അത് അത്രയും മുറുക്കി പിടിക്കാൻ ശ്രമിക്കും. അതാണ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത്, യാ അള്ളാഹു ഹിർസുക, നിന്റെ ഹിർസ്, അതിയായ താല്പര്യം അത് ഇരട്ടിയാകും. വഖൗഫുക അലാമാ യുഖല്ലിസുക മിൻ ഹാദാ വ അംസാലിഹി, ഇതിൽ നിന്ന് അഥവാ ഈ ഷിർക്കിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഹിർസ് നിനക്ക് കൂടും, താല്പര്യം കൂടും. ആ മാർഗങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് മാർഗങ്ങൾ ഖുർആനും സുന്നത്തും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും തൗഹീദ് നിലനിർത്താനുള്ള മാർഗങ്ങൾ. പ്രധാനമായും മൂന്ന് മാർഗങ്ങൾ. ഒന്നാമത്തേത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ബോധം നമുക്ക് വേണം, പേടി വേണം. എന്നാലേ ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതന, അള്ളാഹുവെ സന്മാർഗം കാണിച്ചു തന്നതിന് ശേഷം, ഹിദായത്ത് തന്നതിന് ശേഷം, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ കൽബിനെ നീ വഴിതെറ്റിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവാണ് മുഖല്ലിബുൽ ഖുലൂബ്, നമ്മുടെ കൽബ് മനസ്സ് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹ കൈഫ ഷാ, അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവനതിനെ മാറ്റും. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ മനസ്സ്, അതിനെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മറ്റെത്ര യോഗ്യതകൾ നമുക്കുണ്ടായാലും, നമ്മളെത്ര ഇൽമ പഠിച്ചാലും, നമ്മളെത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും, നമ്മുടെ തറവാട് എത്ര മുന്തിയതാണെങ്കിലും, എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും പ്രാർത്ഥിക്കാതെ നമുക്ക് രക്ഷയില്ല, അള്ളാഹു തീരുമാനിക്കാതെ നമ്മുടെ ഹിദായത്ത് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എത്ര എത്ര ആളുകളുണ്ട് പഴച്ചുപോയവർ, തൗഹീദ് ഉണ്ടായതിനു ശേഷം കുഫറിന്റെ വാക്കുകൾ പറഞ്ഞ് നടക്കുന്നവർ, അല്ലെങ്കിൽ വ്യക്തമായ ഷിർക്കിലേക്ക് പോയ ആളുകൾ, ഈ നിരീശ്വരവാദത്തിലേക്കും ഇങ്ങനെയുള്ള നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകൾ, എത്ര എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദീൻ പഠിച്ചു നടന്നിരുന്ന, ദീനിലേക്ക് ദാവത്ത് ചെയ്തിരുന്ന എത്ര ആളുകൾ കാണാൻ സാധിക്കും. വലിയ വലിയ തറവാടുകളിൽ അല്ലെ, കാരണവന്മാരായിട്ട് മുസ്ലിങ്ങളായി ഇസ്ലാമിന്റെ നേതാക്കന്മാരായി അറിയപ്പെട്ട തറവാടുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ വീടുകളിൽ നിന്ന് എത്ര ആളുകൾ കാഫിറായി പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കല്ലാതെ മാർഗമില്ല. രണ്ടാമത്തെ മാർഗം ഇൽമ പഠിക്കുക എന്നുള്ളതാണ്. തൗഹീദിനെ കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ ഷിർക്കിനെ കുറിച്ച് പഠിക്കുക, ഷിർക്കിലേക്ക് പോകുന്ന വസീലകൾ, ദരിയാത്തുകൾ, ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ അതെന്തൊക്കെയാണെന്ന് പഠിക്കുക. അത് പഠിക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖൈർ, ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്, എന്താണ് ഏറ്റവും നല്ല അമൽ, എന്താണ് ഏറ്റവും നല്ല സ്വഭാവം, ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. വകുന്തു അസ്അലുഹു അനി ശർ, ഞാൻ ഷെറിനെ കുറിച്ചായിരുന്നു ചോദിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ഫിഖാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഷെറിനെ കുറിച്ചായിരുന്നു ചോദിക്കാറുള്ളത്, എന്തൊക്കെയാണ് തിന്മ, എന്താണ് നിഫാക്ക്, എന്താണ് ശിർക്ക്, എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? വെറുതെ ഒരു വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ടല്ല, പരന്ന വായന എന്ന് നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ കുറെ പരന്ന വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടല്ല. മഹാഫത്ത് യുദരിക്കനി, ആ ഷെറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ഷെർ എന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിനും കാണാൻ സാധിക്കും. അപ്പോൾ പഠിക്കണം, തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കണം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സലാമത്തിന് വേണ്ടി പഠിക്കണം. മൂന്നാമത്തെ മാർഗം, ഫിത്നകളിൽ നിന്ന് അകന്നു നിൽക്കുക, കുഴപ്പങ്ങളിൽ നിന്ന്, ദീനിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന എന്തൊക്കെ സബബുകളുണ്ടോ അതിൽ നിന്ന് അകന്നു നിൽക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് ഇല്ലാത്ത നാനാവിധ ഫിത്നകൾ ഇന്നുണ്ട്. ഒരാളുടെ ദീൻ നശിപ്പിക്കുന്ന തമാശകൾ പറയിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തമാശ കേട്ട് ചിരിപ്പിച്ചുകൊണ്ട് നമ്മെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫിത്നകൾ, ഇതിൻ്റെ ഒരു അംശം പോലും, ഇതിൻ്റെ ഒരു ശതമാനം പോലും, നൂറിലൊന്ന് പോലും ഇല്ലാതിരുന്ന കാലത്താണ് സലഫു സ്വാലിഹ്യങ്ങൾ എന്ത് പറഞ്ഞിരുന്നത്? ബിദഅത്തിൻ്റെ ആളുകളെക്കുറിച്ച്, ഷിർക്കിൻ്റെ ആളുകളെക്കുറിച്ച് കടുത്ത വാക്കിൽ താക്കീത് ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മൻ സമിഅ അൻഹു ഫലിയൻ അൻഹു, ആരാണോ ദജ്ജാലിനെ കുറിച്ച് കേട്ടത് ആ ഭാഗത്തേക്ക് പോകരുത്. അതുപോലെ തന്നെ ബിദഅത്തിൻ്റെ ആളുകളെ കുറിച്ച് സലഫുകൾ പറഞ്ഞതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുജാലിസു അഹ്ലൽ അഹ്വ, ബിദഅത്തിൻ്റെ ആളുകളെ നിങ്ങൾ സമീപിക്കരുത്, അവരെ അടുത്തിരിക്കരുത്. ഫഇന്ന മുജാലസതഹും മുംറിള, അവരുമായി സഹവസിക്കുക എന്നുള്ളത് മനസ്സിൽ രോഗമുണ്ടാക്കും. ഇങ്ങനെ ധാരാളം വാക്കുകൾ സലഫു സ്വാലിഹുകളുടെ വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പം ഇന്ന് പലരും ഇത് നിസ്സാരമായിട്ടാണ് കാണുക. പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, ഒരാൾ ഇങ്ങനെ ചോദിച്ചു, അത് ആ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന വാക്കായിരിക്കും. അതെവിടെ നിന്നാണ് കേട്ടത്? എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതാണ്, യൂട്യൂബിൽ കണ്ടതാണ്, വാട്സാപ്പിൽ വന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ബിദഅത്തിൻ്റെ വാദങ്ങൾ കേൾക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിപ്പാണ്. ഇപ്പം ക്ലിപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും ഒഴിവാക്കിയിട്ടുണ്ടോ? രണ്ട് മിനിറ്റുള്ള ക്ലിപ്പാണ് കേട്ടത്, അത് അള്ളാഹും റസൂലും ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നല്ലാതെ ദീനിൻ്റെ ഒരു വാക്ക് നമ്മൾ കേൾക്കാൻ പാടില്ല. പല ആളുകളും അമിതമായ ആത്മവിശ്വാസം, അതുപോലെ അറബിയിൽ ഹുബ്ബുൽ ഇത്തില എന്ന് പറയും, അറിയാനുള്ള ഒരു ആഗ്രഹം, വെറുതെ അറിയാനുള്ള ആഗ്രഹം, അങ്ങനെ തലവെച്ച് നോക്കിയിട്ട് പല ബാത്തിലിൻ്റെയും ആളുകളായ എത്ര സംഭവങ്ങൾ നമുക്കറിയാം. ദീൻ പഠിച്ചിരുന്ന എത്ര ആളുകൾ അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് തോന്നും, ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഷർ എന്താണെന്ന് അറിയണമല്ലോ, ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാദങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. ഈ വാദങ്ങൾ അറിയാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? പണ്ഡിതനായ മഹാനായ ഈ സ്വഹാബി അതിന് സ്വീകരിച്ച മാർഗം എന്താണ്? കുന്തു അസ്അലുഹു അനി ശർ, ഞാൻ റസൂലിനോട് ചോദിക്കുമായിരുന്നു ഷർ എന്താണെന്ന്. അപ്പോൾ ബിദഅത്തിൻ്റെ ആളുകളുടെ വാദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ, അവരെഴുതിയിട്ടുണ്ട് കിതാബുകൾ, അത് വായിച്ചാൽ മതി. ഷിർക്കിൻ്റെ ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങളെക്കുറിച്ച് ആ ഷിർക്കിൻ്റെ പണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല. അവരുടെ വാദങ്ങളൊക്കെ, അവർ പറയുന്ന വാദങ്ങളൊക്കെ ഇബ്ലീസ് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയതൊന്നും അവരുടെ അടുത്തില്ല. ആ വാദങ്ങളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ആ കിതാബുകൾ എടുത്ത് വായിച്ചാൽ മതി. ഇതുപോലെയുള്ള കശ്ഫു ശുബഹാത്ത്, അതുപോലെ കിതാബ് തൗഹീദ്, ഇങ്ങനെയുള്ള കിതാബുകൾ വായിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നാണ് അദ്ദേഹം അത് ചോദിച്ച് മനസ്സിലാക്കിയത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ആ മാർഗം മതി നമുക്ക്. ഇമാം ദഹബി റഹിമഹുള്ള സീർ ആലാ മുനബലായിൽ അദ്ദേഹം തൗറാത്തും ഇഞ്ചിലും വായിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. തൗറാത്തും ഇഞ്ചിലും മുഹറഫത്താണ്, അതിൽ യഹൂദികൾ കൈകടത്തിയിട്ടുണ്ട്, നസ്രാണികൾ കൈകടത്തി. അള്ളാഹുവിൻ്റെ കിതാബായിരുന്നു ഇന്നത്തെ തൗറാത്തും ഇഞ്ചിലും, അത് മനുഷ്യൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമിൽ അവർ വെള്ളം ചേർത്തിട്ടുള്ളതിൻ്റെ പിന്നെ ബാക്കിയാണ് എന്നുള്ളത്. ഇത് വായിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ദഹബി. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നത്, അവസാനിപ്പിക്കുന്നത് എന്താണ്? യഹൂദികൾക്കും നസ്രാണികൾക്കും മറുപടി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഫയജൂസുലിൽ ആലിമി ഖലീലൻ, ആലിമിന് ആവാം, നമ്മൾ ആലിമാണോ, ഖലീലൻ ആലിമിനും കുറഞ്ഞ അളവിൽ, വതർക്കുഹു ഔല, അതും ഉപേക്ഷിക്കലാണ് ഉത്തമം. മൂന്ന് നിബന്ധനകൾ അദ്ദേഹം പറഞ്ഞു, ആലിമിന് ആവാം, കുറഞ്ഞ അളവിൽ, അതും ഒഴിവാക്കലാണ് ഉത്തമം. അപ്പോൾ ഇതാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. ഇങ്ങനെയുള്ള ശുഭഹത്തുകൾക്ക്, ഫിത്നകൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കുക. അങ്ങനെ തലവെക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ കേൾക്കാനുള്ള കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളില്ല. ഖുൽ ബിഫാദലില്ലാഹി വബിറഹ്മതിഹി ഫബി ദാലിക ഫലിയഫ്റഹു, ഈ തൗഹീദ് കൊണ്ടുള്ള സന്തോഷം വേണ്ടത്രയില്ല. അള്ളാഹു തന്ന അനുഗ്രഹം, ഈമാൻ, അഖീദ, അതിന്റെ പേരിൽ വേണ്ടത്ര സന്തോഷമില്ല, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഖൗഫ്, ആ പേടി, അത് വേണ്ടത്ര ഇല്ല. അതെന്താണ് ഇല്ലാത്തത്? അത് ഈമാൻ ഉറക്കാത്തത് കൊണ്ടാണ്. ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. ഈമാൻ ഉറച്ച ആളുകൾ യസ്തബ്ശിറൂൻ, സന്തോഷിക്കും. അതുപോലെ ഈമാനുള്ള ആളുകൾ വജ്നുബിനി വബനിയ അൻ അഅ്ബുദുൽ അസ്നാം, ഏറ്റവും കൂടുതൽ ഈമാൻ കൂടിയ ആൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള, അള്ളാഹുവിന്റെ ഖലീൽ എന്നറിയപ്പെട്ടിട്ടുള്ള രണ്ടാളുകളെ ഉള്ളൂ. അതിൽപ്പെട്ട ഒന്നാം ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഇതാണ് മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ വഴിതെറ്റിപ്പോയി എന്നാരോ ഒന്ന് പറഞ്ഞു. നല്ല ഇസ്തിഖാമത്തിലുണ്ടായിരുന്ന ഒരാൾ ദീൻ വിട്ടുപോയി. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞത്, അവൻ ചിലപ്പോൾ നല്ല അവസ്ഥയിലായപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മറന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഇതാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്തേത്, ഇൽമ് പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുക, പ്രത്യേകിച്ച് അഖീദ, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമായ തൗഹീദ്, അതിനെക്കുറിച്ച് പഠിക്കുക, ശിർക്കിന്റെ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കുക. മൂന്നാമത്തേത്, ശുബ്ഹത്തുകളിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മരണം വരെ ശരിയായ അഖീദയിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅന ബിമാ അല്ലംതന വഅല്ലിംന മാ യൻഫഉന. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.